ദില്ലി ദരിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഗുരുവിന്റെ നീലകണ്ഠം. രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അധ്യാപക ദിനത്തിനു വേണ്ടിയുള്ള ഒരു പോഡ്കാസ്റ്റാണിത്. അധ്യാപക ദിനത്തിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അധ്യാപക ദിനത്തിൻ്റെ അന്ന് വായിച്ച ഒരു പുസ്തകത്തിൻ്റെ വായനാ അനുഭവമാണ് ഇത്. അതിനാൽ ഇതിനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അധ്യാപക ദിനത്തിൻ്റെ പോഡ്കാസ്റ്റ് എന്ന് വിളിക്കുകയാണ്. പോഡ്കാസ്റ്റിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിന് വേണ്ടി ചെയ്ത കൃതജ്ഞതാപൂർണമായ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കണമെന്നെനിക്ക് തോന്നുകയായിരുന്നു. അപ്പോഴാണ് ഒരിക്കലും മറക്കാത്ത ആ ചരിത്രരേഖ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ചരിത്രരേഖ എന്നതിനെ വിളിക്കാമോ എന്നെനിക്കറിയില്ല. പ്ലേറ്റോ എഴുതിയ അപ്പോളജി ഒരു സാങ്കല്പിക രചനയാണെന്ന് പറയുന്നവരും ഉണ്ട്. എന്നാൽ സ്വന്തം അധ്യാപകൻ, മഹാനായ ചിന്തകൻ സോക്രട്ടീസ് വിചാരണവേളയിൽ പറഞ്ഞ വാദങ്ങൾ ശിഷ്യനായ പ്ലേറ്റോ ക്രോഡീകരിച്ചതാണ് അപ്പോളജി. അതിനെപ്പോലെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഗുരുദക്ഷിണ വേറെയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തുവിനു മുൻപ് 399 സോക്രട്ടീസിൻ്റെ വിചാരണ നടന്നത്. ചെറുപ്പക്കാരെ തെറ്റായ വഴിക്ക് നയിക്കുന്നു, ഏഥൻസ് നഗരം വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ വിശ്വസിക്കാതിരിക്കുന്നു തുടങ്ങിയ കുറ്റാരോപണങ്ങളായിരുന്നു സോക്രട്ടീസിനു മേൽ ചാർത്തിയിരുന്നത്. നമുക്കറിയാം, സത്യവാനായിരുന്ന സോക്രട്ടീസിന് മരണശിക്ഷയാണ് വിധിക്കപ്പെട്ടത് എന്ന്. ഞാൻ ഈ പോഡ്കാസ്റ്റിനായി 2023 അധ്യാപക ദിന ചിന്തയ്ക്കായി വായിക്കാനെടുത്ത ദി അപ്പോളജി എന്ന പുസ്തകം, പ്ലേറ്റോ എഴുതിയത്, ഗാന്ധി തെക്കേ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജുമ ചെയ്തതാണ്. മനുഷ്യചരിത്രത്തിലെ ആദ്യ സത്യഗ്രഹി എന്നാണ് സോക്രട്ടീസിനെ ഗാന്ധി വിളിച്ചത് തന്നെ. ആ ഒരർത്ഥത്തിൽ ഗാന്ധിയുടെ കൂടെ അധ്യാപകനായിരുന്ന ഒരാളെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ഗുരുവിൻ്റെ നീലകണ്ഠം എന്നാണ് ഈ പോഡ്കാസ്റ്റിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. വിഷം നൽകിയാണ് സത്യവ്രതനായിരുന്ന സോക്രട്ടീസിനെ വധിച്ചത് എന്ന് നമുക്കറിയാം. ആ വിഷനീലം ഏറ്റുവാങ്ങിയ ഗുരുവിൻ്റെ കണ്ഠത്തെ നന്ദിപൂർവം സ്മരിക്കുകയാണ് ശിഷ്യനായിരുന്ന പ്ലേറ്റോ ഈ പുസ്തകം എഴുതുക വഴി ചെയ്തത്. എന്താണ് അപ്പോളജിക്കുള്ള മലയാളം? ക്ഷമാപണമോ മാപ്പ് അപേക്ഷിക്കലോ അല്ല സോക്രട്ടീസ് ചെയ്തത്. താൻ ചെയ്തതിൻ്റെ, തൻ്റെ ജീവിതത്തിൻ്റെ, ഏഥൻസിലെ ശിഷ്യരോട് താൻ പറഞ്ഞതിൻ്റെ ന്യായീകരണമായിരുന്നു അപ്പോളജി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോടതികളിൽ വിചാരണവേളകളിൽ സ്വന്തം ഭാഗം വിശദീകരിക്കുവാൻ ഗാന്ധിയെ സ്വാധീനിച്ചിരുന്നത് ലണ്ടനിലെ ബാരിസ്റ്റർ ക്ലാസ്സിലെ പഠനങ്ങളല്ല, മറിച്ച് സോക്രട്ടീസിൻ്റെ ന്യായവാദങ്ങളായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗാന്ധിയുടെ വിചാരണവേളകളിലെ മറുപടികൾ കാണുമ്പോൾ. പ്ലേറ്റോ അപ്പോളജി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് സോക്രട്ടീസിൻ്റെ സംഭാഷണ ശൈലിയിലാണ്. രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് സോക്രട്ടീസ് എപ്പോഴും ചിന്തകളെ അവതരിപ്പിച്ചിരുന്നത്. സോക്രാറ്റിക് ഡയലോഗ് എന്നാണ് ദാർശനികർ ഇതിനെ വിളിക്കുന്നത്. സോക്രാറ്റിക് ഡയലോഗ് എന്ന സംഭാഷണ ശൈലിയിലായിരുന്നു ഗാന്ധി ഹിന്ദു സ്വരാജ് എഴുതിയത് എന്നതും ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോകുകയാണ്. പ്ലേറ്റോ എഴുതിയവയാണ് സത്യത്തിൽ ഈ സോക്രാറ്റിക് ഡയലോഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് ഏഥൻസ് നഗരം സന്ദർശിക്കുവാൻ എനിക്ക് വ്യക്തിപരമായ ഒരു അവസരം ലഭിച്ചപ്പോൾ പ്ലേറ്റോ ശിഷ്യന്മാരുമായി നടക്കാനിറങ്ങിയ ഉദ്യാനത്തിൽ പോകുവാൻ എനിക്ക് ഒരവസരം ലഭിച്ചു. നമ്മുടെ ഓർമ്മയുടെ സിരാപടലങ്ങളിൽ ആകെ രോമാഞ്ചം പടർത്തുന്ന ഒരനുഭവമായിരുന്നു പ്ലേറ്റോ ശിഷ്യന്മാരുമായി നടന്നിരുന്ന ആ പാർക്കിലൂടെയുള്ള എൻ്റെ നടത്തം. നമുക്ക് അപ്പോളജിയിലേക്ക് തിരിച്ചു പോകാം. ഇതിൻ്റെ PDF കോപ്പി, പുസ്തകത്തിൻ്റെ PDF കോപ്പി ഓൺലൈനിൽ വായിക്കുവാൻ ലഭ്യമാണ്. ഈ പോഡ്കാസ്റ്റ്, ഈ സുപ്രധാന ദാർശനിക ഗ്രന്ഥം വായിക്കുവാൻ നിങ്ങൾക്കൊരു പ്രേരണയായി തീരുന്നുവെങ്കിൽ 2023 അധ്യാപക ദിന ചിന്തയായി ഞാൻ അവതരിപ്പിച്ച ഈ പോഡ്കാസ്റ്റ് സാർത്ഥകമായി എന്ന് ഞാൻ കരുതും. 71-ാമത്തെ വയസ്സിലായിരുന്നു സോക്രട്ടീസ് വധശിക്ഷയ്ക്ക് വിധേയനായത് എന്ന് നാം ഓർക്കണം. വന്ധ്യവയോധികനായിരുന്നു സോക്രട്ടീസ് കൊല്ലപ്പെടുമ്പോൾ. അപ്പോളജിയിലെ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ സോക്രട്ടീസ് പറയുന്നുണ്ട്, എൻ്റെ ഈ പ്രായത്തിൽ ആലങ്കാരികമായ ഭാഷ കൊണ്ടുള്ള കളിക്ക്, ഭാഷ കൊണ്ടുള്ള ഒരു ലീലയ്ക്ക് ഞാൻ തയ്യാറാകുമെന്ന് ആരും കരുതരുത് എന്ന്. സത്യമാണ് തനിക്ക് പ്രധാനം ഭാഷയല്ല എന്ന്. സത്യം എന്തൊരു സുന്ദരമായ വാക്കാണ്, നമുക്ക് പിടിതരാത്ത വാക്കാണ് അതെങ്കിലും. ഒരു അധ്യാപക ദിനത്തിൽ മറ്റേതൊരു വാക്കിനെ പ്രതി വേണം നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ. സത്യാനന്തരകാലം, പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്നൊക്കെ നാം ജീവിക്കുന്ന കാലത്തെ വിളിക്കുന്നത് ഫോൾസ് ഇൻഫർമേഷൻ, വ്യാജമോ തെറ്റായതോ ആയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണെങ്കിൽ സോക്രട്ടീസിനെ വധിച്ച കാലവും ഒരു പോസ്റ്റ് ട്രൂത്ത് കാലമായിരുന്നില്ലേ? സോക്രട്ടീസിൻ്റെ ഇഷ്ടവാക്കായ സത്യത്തെ തൻ്റെ അന്വേഷണങ്ങളുടെ വഴികളിലെ വിളക്കായി കൊണ്ടു നടന്ന ഗാന്ധിയെ വധിച്ച കാലവും ഒരു പോസ്റ്റ് ട്രൂത്ത് കാലമായിരുന്നില്ലേ? സോക്രട്ടീസ് പറഞ്ഞതായി പ്ലേറ്റോ എഴുതിയ ഒരു വാചകം ഇതാണ്: എന്നിൽ നിന്നും നിങ്ങൾ ഇവിടെ സത്യം മാത്രമാണ് കേൾക്കുവാൻ പോകുന്നത്. പക്ഷേ അത് ഇക്കാലത്ത് നമ്മുടെ ഇടയിലുള്ള മാന്യമഹാജനങ്ങൾ ആലങ്കാരികമായ ഭാഷയിൽ പറയുന്നത് പോലെയൊന്നുമായിരിക്കില്ല. എൻ്റെ മനസ്സിലേക്ക് ആദ്യമേ വരുന്ന വാക്കുകളാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്, ആലോചിച്ചല്ല. കാരണം ഞാൻ പറയുന്നതിലെ നൈതികതയിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാർ ചെയ്യുന്നതുപോലെ ഭാഷാലീല നടത്തുവാൻ എൻ്റെ ഈ പ്രായം എന്നെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്ലേറ്റോ തൻ്റെ ഗുരുവിൻ്റെ ന്യായവാദങ്ങൾ ഇങ്ങനെ എഴുതിയത്? കാരണം വിചാരണവേളയിൽ രണ്ടു പ്രാവശ്യം സോക്രട്ടീസ് പറയുന്നുണ്ട് തൻ്റെ ശിഷ്യനായ പ്ലേറ്റോ വിചാരണവേളയിൽ കോടതിയിൽ ഹാജരുണ്ട് എന്ന്. എന്തൊരു ഗുരുവായിരുന്നു സോക്രട്ടീസ്! എന്തൊരു അപൂർവ അധ്യാപകനായിരുന്നു സോക്രട്ടീസ്! അപ്പോളജിയിൽ സോക്രട്ടീസ് പറയുന്നുണ്ട്, താൻ പ്രതിനിധാനം ചെയ്യുന്ന തിരിച്ചറിവ് എന്ന് പറയുന്നത് സത്യത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിയലിൽ നിന്നാണ് എന്ന്. ഞാൻ ഒന്നുകൂടി പറയാമത്, താൻ പ്രതിനിധാനം ചെയ്യുന്ന തിരിച്ചറിവ് എന്ന് പറയുന്നത് സത്യത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്ന്. വലിയ അധ്യാപകരുടെ പല ലക്ഷണങ്ങളിൽ ഒന്നാണിത്: അറിയുംതോറും സ്വന്തം അറിവിൻ്റെ ലഘുത്വം പിടികിട്ടുക എന്ന ഗുരുത്വം, തൻ്റെ അറിവിൻ്റെ പരിമിതികൾ മനസ്സിലാക്കുക എന്നത്. മറ്റൊന്ന് അധ്യാപകൻ്റെ ഭാഷയാണ്. സോക്രട്ടീസ് വിചാരണവേളയിൽ പറയുന്നുണ്ട്, വിധികർത്താക്കളുടെ ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്നും സാധാരണ ഏദൻസുകാർ കമ്പോളത്തിലും വീട്ടിലും പറയുന്ന വ്യവഹാര ഭാഷയിലാണ് ഞാൻ സത്യത്തെ പ്രകാശിപ്പിച്ചു പോരുന്നത് എന്നും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ആരോപണങ്ങൾക്ക് സോക്രട്ടീസ് പറയുന്ന മറുപടികൾ വായിക്കേണ്ടതാണ്. അത് വായിക്കണമെന്ന് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരോട് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിർഭയമായി സത്യത്തെ അഭിമുഖീകരിക്കുക എന്നതായിരുന്നു സോക്രട്ടീസിൻ്റെ വാക്കുകളുടെ പ്രത്യേകത. ഓരോരോ ഇഷ്ടികകളായി അടുക്കി അടുക്കി ഒരു വീടുണ്ടാക്കുന്നത് പോലെ സോക്രട്ടീസ് ശുദ്ധജലം പോലെ നിർമ്മലമായ വാദങ്ങളാൽ ഒരു കോടതിയിൽ സത്യത്തിൻ്റെ ഗോപുരം തീർക്കുന്നത് നാം വായിക്കേണ്ടതാണ്. ഗ്രീസിലെ വിവിധ ജ്ഞാനമണ്ഡലങ്ങളിലെ ആളുകളെ കണ്ട് സംസാരിച്ചതിൽ നിന്നും തനിക്ക് മനസ്സിലായ ഒരു കാര്യം സോക്രട്ടീസ് അപ്പോളജിയിൽ പറയുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്. സോക്രട്ടീസ് അന്ന് പറഞ്ഞത്, നാം ജീവിക്കുന്ന സമൂഹത്തിൽ, ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഇപ്പോഴും പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. കവികൾ എഴുതിയതിനെയൊക്കെ കവികളേക്കാൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നത് അത് വായിക്കുന്ന സാധാരണക്കാരാണ് എന്ന്. എന്നാൽ കവികളാകട്ടെ, പ്രഗത്ഭരായ കരകൗശലക്കാരാകട്ടെ, അവരവരുടെ മേഖലയിലുള്ള അവരുടെ പ്രാവീണ്യം കൊണ്ട് അവർക്കറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സോക്രട്ടീസ് പറയുന്നു. ഇത് അവരുടെ അറിവിൻ്റെ മേൽ സത്യത്തിൽ ഒരു നിഴൽ പോലെ വീഴുകയാണ് എന്ന്. സ്വന്തം ജ്ഞാനമണ്ഡലത്തിലുള്ള പ്രാവീണ്യം കൊണ്ട് തനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും പറയുവാനുള്ള അധികാരം നേടിയെടുക്കുന്നതിലെ പിശക്കാണ് സോക്രട്ടീസ് ഇവിടെ പറയുന്നത്.
താൻ ഏഥൻസിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച മെലിറ്റസിനോട് സോക്രട്ടീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്നത്തെ കോടതി മുറികളെയും വിനീതമാക്കേണ്ടതാണ്. ജഡ്ജിമാർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമോ? ആരാണ് സമൂഹത്തിനെ വഴിതെറ്റിക്കുന്നതെന്നൊരു തീരുമാനമെടുക്കാൻ സോക്രട്ടീസ് ചോദിക്കുകയാണ്. സത്യമാണോ അതോ നിലവിലുള്ള നിയമങ്ങളാണോ ഈ ജഡ്ജിമാർ എപ്പോഴും ആശ്രയിക്കുന്നത്? നിയമങ്ങൾ സത്യമാണോ? താനൊഴിച്ച് ബാക്കി ആരും സമൂഹത്തെ വഴിതെറ്റിക്കുന്നില്ല എന്ന് തെളിയിച്ചാൽ മാത്രമല്ലേ തന്നെ ശിക്ഷിക്കാൻ കഴിയൂ എന്ന ആശയത്തിലാണ് സോക്രട്ടീസ് നിൽക്കുന്നത്. നീതിമാന്റെ രക്തം എന്ന് ബൈബിൾ പറഞ്ഞത് സോക്രട്ടീസിൻ്റെ രക്തം മണ്ണിൽ വീഴുന്നതിന് ശേഷമാണ്. സോക്രട്ടീസിൻ്റെ വധശിക്ഷയ്ക്ക് ശേഷമാണ് ക്രിസ്തുവിൻ്റെയും ഗാന്ധിയുടെയും വധങ്ങൾ നടന്നത്. സോക്രട്ടീസ് വിചാരണവേളയിൽ പറയുന്നുണ്ട്, ചിലർ എന്നോട് ചോദിക്കുന്നു, സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന്. മരണത്തെക്കാൾ ലജ്ജാകരം സത്യത്തിന് അപമാനമുണ്ടാക്കുന്നതാണ് എന്നതാണ് ഇവിടെ സോക്രട്ടീസിൻ്റെ നിലപാട്. സ്വന്തം ഗുരു ഇങ്ങനെ വാദിച്ചു വാദിച്ചു മനുഷ്യ ദർശനത്തിൻ്റെ അനശ്വരതയോടൊപ്പം ഉയരുന്നതും എന്നാൽ പ്രതിഫലമായി വിഷം കഴിച്ച് മരണത്തിലേക്ക് നീങ്ങുന്നതും കണ്ട ശിഷ്യൻ പ്ലേറ്റോയെയും അപമാനകരമായ ജീവിതത്തെക്കാൾ പ്രധാനമാണ് ആശയത്തിന് വേണ്ടിയുള്ള മരണമെന്ന് പറഞ്ഞ ഗുരുവിനെയും അല്ലാതെ മറ്റാരെ ഓർക്കുവാനാണ് ഒരു അധ്യാപക ദിനത്തിൻ്റെ വായനയിൽ? ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫിലോസഫി പറയുന്നത് നിർത്തണമെന്ന് പറയുമ്പോൾ സോക്രട്ടീസ് പറയുന്നുണ്ട്, ഞാൻ കോടതിയുടെ കൽപ്പനയേക്കാൾ ശിരസാവഹിക്കുന്നത് ദൈവത്തിനെയാണ് എന്ന്. ശ്വസിക്കുന്നിടത്തോളം കാലം ഞാൻ ഫിലോസഫി സംസാരിച്ചു കൊണ്ടേയിരിക്കും, അത് നിർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ശാന്തനായി നിന്ന് സോക്രട്ടീസ് വധശിക്ഷാവിധി കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച നിങ്ങളോട് ദേഷ്യം തോന്നാതിരിക്കുവാൻ എനിക്ക് പല കാരണങ്ങളുണ്ട്. ഈ വിധി എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമല്ലായിരുന്നു. താനും ഇത് മഹാഭൂരിപക്ഷത്തിൻ്റെ വിധിയാണ്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് എന്നെ വെറുതെ വിടുവാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മറ്റെന്ത് വിധിയാണ് ഇതിലും അനുയോജ്യം? ഞാൻ ശാന്തനായി ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളല്ലല്ലോ. ഭൂരിപക്ഷം ആളുകളും നയിക്കുന്ന സുഖജീവിതം ത്യജിച്ച ഒരാളാണ് ഞാൻ. സമ്പത്തില്ല, വീടില്ല, ഞാനൊരു പട്ടാള ഉദ്യോഗസ്ഥനായില്ല, വലിയ പ്രസംഗകനായില്ല, ഒരു പദവികളും തേടിപ്പോയില്ല, നഗരത്തിലെ രാഷ്ട്രീയ സമൂഹത്തിൽ അംഗമായില്ല. താനും എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ആർക്കുമെതിരെ ഒരു തെറ്റും ചെയ്തില്ല. പക്ഷേ അത് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ ഞാൻ ഈ ശിക്ഷ അർഹിക്കുന്നില്ല. ഈ ശിക്ഷയിൽ ഇളവ് കിട്ടുവാൻ നഷ്ടപരിഹാരമായി പണം നൽകിയാലോ? അതിന് എൻ്റെ പക്കൽ പണം വേണ്ടേ? അതില്ലല്ലോ. കോടതി സോക്രട്ടീസിന് വധശിക്ഷ വിധിച്ചു. ഗുരുവിൻ്റെ നീലകണ്ഠം. സോക്രട്ടീസ് കോടതിയിൽ പറഞ്ഞു, സോക്രട്ടീസ് എന്ന സത്യമുള്ളവനെ വധിച്ചവർ എന്നതായിരിക്കും ചരിത്രത്തിൽ ഇനി നിങ്ങൾക്കുള്ള സ്ഥാനം. എൻ്റെ പ്രായമൊന്ന് നോക്കൂ, അല്ലെങ്കിൽ തന്നെ ഞാൻ മരണത്തോട് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭാഗം വ്യക്തമാക്കുവാനുള്ള ശേഷി എൻ്റെ ഭാഷയ്ക്കില്ലാത്തത് കൊണ്ടല്ലല്ലോ നിങ്ങൾ എനിക്ക് വധശിക്ഷ തരുന്നത്. ഞാൻ ആ കാരണങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അപ്പോളജിയിൽ അവസാനമായി പ്ലേറ്റോ തൻ്റെ ഗുരുനാഥൻ്റേതായി എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇതാണ്, ഇതാ വേർപിരിയുവാൻ നമുക്ക് സമയമായിരിക്കുന്നു. ഞാൻ മരിക്കുവാൻ പോകുന്നു, നിങ്ങൾ ജീവിക്കുവാൻ പോകുന്നു. ഇതിലേതാണ് നല്ലത് എന്ന് ആർക്കുമറിയില്ല, ദൈവത്തിനല്ലാതെ. ഗുരുവിൻ്റെ നീലകണ്ഠം. പ്ലേറ്റോയുടെ ദ അപ്പോളജി ഓഫ് സോക്രട്ടീസ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ചെയ്ത പോഡ്കാസ്റ്റ്, 2023 അധ്യാപക ദിനത്തിൻ്റെ അന്നുള്ള വായനയാണ് എന്നെ ഈ പോഡ്കാസ്റ്റിലേക്ക് നയിച്ചത്. ദില്ലി ദാലികെട്ട എല്ലാ സുമനസുകൾക്കും നന്ദി. സ്നേഹപൂർവം, എസ് ഗോപാലകൃഷ്ണൻ.